പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ കർത്തൃദാസൻ റവറൻ്റ് ഷാജി കെ ഡാനിയൽ, ഈ കോൺഫറൻസിൻ്റെ നാഷണൽ കൺവീനർ റവറൻ്റ് തോമസ് മാത്യു, നാഷണൽ സെക്രട്ടറി ബ്രദർ തോമസ് ഇടങ്ങാലിൽ, നാഷണൽ ട്രഷറർ ബ്രദർ ഷാജി മണിയാറ്റ്, മറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, ക്രിസ്തുയേശുവിൽ ബഹുമാന്യരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, എനിക്ക് മുൻപേ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരുന്ന ഫാസ്റ്റർ പി സി ചെറിയൻ, ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമായി കടന്നു വന്നിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്തായ നാമത്തിൽ ഞാൻ വിനീതമായ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ മഹായോഗത്തിൽ വന്ന് സംബന്ധിപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി പിന്നിൽ വളരെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഈ കോൺഫറൻസിൻ്റെ എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനോടും ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോട് അതിൻ്റെ തുടർച്ചയായിട്ട് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിധിദിനത്തിന് വേണ്ടി എബ്രായ ലേഖനം 10:35 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്കാവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ധന്യനായ പൗലോസ് ഈ തിരുവചന ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട 5 ചിന്തകൾ നമുക്ക് നൽകിത്തരുന്നുണ്ട്. 1, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. 2, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. 3 ദൂത് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പോരാ, ഊനമുള്ളത് യഹോവയ്ക്ക് അർപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. ഒരു ഹല്ലേലൂയായി ഒരു സ്തോത്രവും പറഞ്ഞ രോഗം ബാധിക്കാത്ത, ഊനമില്ലാത്ത, ബലഹീനതയില്ലാത്ത സ്തോത്രം അർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഊനമില്ലാത്ത യാഗം അർപ്പിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മടങ്ങി വരും. 4 മെസ്സേജ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. 5 പറയുന്നത് ഞാൻ പിന്മാറുകയില്ല. ഇതെല്ലാം വളരെ മണിക്കൂറുകൾ, വളരെ സമയമെടുത്ത് ചിന്തിക്കേണ്ട വിഷയങ്ങളാണെങ്കിലും ഓടിച്ച ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും നിൽക്കുന്നത്, ഭൂതലത്തിലെ മുഴുവൻ വിശുദ്ധന്മാരും നിൽക്കുന്നത് പിന്മാറ്റക്കാരുടെ ഗണത്തിലല്ല, പിന്നെയോ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ ഗണത്തിലാണ്. കയീന്റെ കൂട്ടത്തിലല്ല നാം നിൽക്കുന്നത്. പഴയ നിയമത്തിൽ യഹോവയോട് മത്സരിച്ചവരുടെ കൂട്ടത്തിലല്ല നാം നിൽക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ സുവിശേഷകന്മാർക്ക് വളരെ ദോഷം ചെയ്ത ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലല്ല നാം നിൽക്കുന്നത്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടു പോയി എന്ന് അപ്പസ്തോലൻ പറയുന്നു. ലോക സ്നേഹികളുടെ കൂട്ടത്തിലല്ല നാം നിൽക്കുന്നത്. സത്യവിശ്വാസം തള്ളിക്കളഞ്ഞ്, സത്യ ഉപദേശം തള്ളിക്കളഞ്ഞ് വിശ്വാസപ്പെടുക തകർന്നു പോയവരെ കുറിച്ച് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ട്. ഹൊമനയോസും മിലേത്തോസും അവരുടെ കൂട്ടത്തിലുമല്ല നാം നിൽക്കുന്നത്. യേശുക്രിസ്തുവിനെ ഒറ്റക്കൊടുത്ത, കാണിച്ചു കൊടുത്ത യൂദയുടെയും അങ്ങനെയുള്ളവരുടെ ഗണത്തിലുമല്ല നാം നിൽക്കുന്നത്. പിന്നെയോ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ ഗണത്തിൽ പൗലോസിൻ്റെ കൂട്, പത്രോസിൻ്റെ കൂട്, യാക്കോവിൻ്റെ കൂട്, അന്ത്രയോസിൻ്റെ കൂട്, യോഹന്നാൻ്റെ കൂട്, പഴയ പുതിയ നിയമ കാലഘട്ടത്തിൽ വിശ്വാസ വീരന്മാരായി ജീവിച്ച് പൂർത്തീകരണത്തിലെത്തിയ വിശ്വാസ വീരന്മാരുടെ ഗണത്തിലാണ് നാം നിൽക്കുന്നത്. ആ ബോധ്യമുള്ള ദൈവമക്കളെല്ലാം നല്ലതുപോലെ കരങ്ങൾ നടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയാ. കഴിഞ്ഞ ദിവസം എവിടെയോ ദൈവജനം സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, നാട്ടിലൊക്കെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നാൽ ഒത്തിരി പ്രതിമകൾ കാണാൻ സാധിക്കും. നല്ല സുന്ദരന്മാരായ യുവാക്കന്മാർ അവർ നല്ല ഡ്രസ്സ് ധരിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്നത് കണ്ടാൽ ആരും ഒന്നും കൂടി ഒന്ന് നോക്കിപ്പോകും. മറുവശത്ത് സുന്ദരിമാരായ പെൺകുട്ടികൾ അവരും നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുകയാണ്. പക്ഷേ വിവരമുള്ളവർക്കറിയാം ഈ കടയ്ക്ക് തീ പിടിച്ചാൽ ഇവരെല്ലാം അവിടെ നിന്ന് കത്തും. അതിന് കാരണം ആ നിൽക്കുന്നതൊക്കെ നല്ല സൗന്ദര്യമുള്ളതാണെന്നൊക്കെ തോന്നിയാലും നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിലും ജീവൻ്റെ വ്യാപാരമില്ല. ഏതോ സ്റ്റാഫ് രാവിലെ വസ്ത്രം ധരിപ്പിച്ച് പൊക്കിക്കൊണ്ടോ വെച്ചതാണ്. കടയ്ക്ക് തീ പിടിച്ചാലും അവരവിടെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ ഇവരെ പൊക്കിക്കൊണ്ടോ വെച്ച സ്റ്റാഫ് ഉണ്ടല്ലോ, അവരോടി രക്ഷപ്രാപിക്കും. ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിനകത്ത് സ്റ്റാച്യു ആയിട്ട് ഒരാളുമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ജീവൻ പ്രാപിച്ച ദൈവമക്കൾ മാത്രമേ ഇതിനകത്ത് കടന്നു വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ, നന്നായി നാം കർത്താവിനെ ആരാധിച്ചേ മടങ്ങിപ്പോകാവൂ, ഊനമില്ലാത്ത യാഗം അർപ്പിച്ചേ മടങ്ങിപ്പോകാവൂ. ഒന്നും കർത്താവിന് സ്തോത്രം പറയാമോ? നാട്ടിൽ സുവിശേഷം അറിയിക്കുമ്പോൾ വ്യക്തിഗത സുവിശേഷീകരണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചില വീടുകളിൽ ചെല്ലുമ്പോൾ സുവിശേഷം കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല, അവർ പറയുന്നത് നേരമില്ല, സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കാറുണ്ട്. അതേ വീടുകളിൽ തന്നെ കുറെ കൂടെ നാളുകൾ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചില വീടുകളിൽ കാണുന്നത് അവർക്ക് കേൾക്കാൻ സമയമുണ്ട്, അവരോട് കൂടുതൽ പറയണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ രോഗക്കിടക്കയിലാണ്. ഒരു വശം തളർന്നു കിടക്കുന്നു. നേരത്തെ പാടാൻ താല്പര്യമില്ല, കേൾക്കാൻ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ അവസരമില്ല, സമയമില്ല എന്ന് പറഞ്ഞ് ബദ്ധപ്പാട് കാണിച്ച ആളിപ്പോൾ ഇതാ ശാന്തമായിട്ടിരിക്കുക. എത്ര സമയം വേണമെങ്കിലും പറഞ്ഞു. അങ്ങനെയുള്ളവരോട് സുവിശേഷം അറിയിച്ച് പ്രാർത്ഥിക്കുന്ന നേരത്ത് ഒരടി പാട്ട് പാടാമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവരൊരു കൈ ഇങ്ങനെ കാലയിലടിച്ച് പാടുന്നത് കണ്ടിട്ടുണ്ട്. രണ്ട് കൈയും കൂട്ടി തല്ലണമെന്ന് താല്പര്യമുണ്ടെങ്കിലും മറ്റേ കൈക്ക് ബലമില്ലാത്തത് കൊണ്ടാണ് അവരൊരു കൈ കൊണ്ട് ഇങ്ങനെ താളം പിടിക്കുന്നത്. അവർ സ്തോത്രം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നത് പോലെ സ്തോത്രം എന്ന് പറവാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് തോത്രം തോത്രം എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞെന്നറിയാമോ? ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ഒരാളിൻ്റെ പോലും കൈക്ക് ബലഹീനത വരാതെ, നാവ് കുഴഞ്ഞു പോകാതെ, നമ്മുടെ ഞരമ്പുകൾ തളർന്നു പോകാതെ, നമ്മുടെ തൊണ്ട ഇടറിപ്പോകാതെ, നമ്മുടെ ശബ്ദം നിലച്ചു പോകാതെ, ഇന്ന് വരെ ഈ രാജ്യത്തെ നിലനിർത്തിയ കർത്താവിനെ എങ്ങനെ സ്തുതിക്കാതെ കരങ്ങൾ അടിച്ച് ആത്മാവിൽ മറുഭാഷകളിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുക. എനിക്ക് ജീവൻ തന്ന കർത്താവിനെ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല. എന്റെ തൊണ്ടയിൽ ശബ്ദം തന്ന കർത്താവിനെ എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നാം വായിച്ച തിരുവചന ഭാഗത്ത് അഞ്ച് പ്രധാന ചിന്തകൾ ഉണ്ടെങ്കിലും ഒരു ചിന്ത മാത്രം പറയുവാനായിട്ടാണ് ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്. അതിതാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വാക്യം നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കൊട്ടേഷനിലാണ് കിടക്കുന്നത്. പഴയ നിയമത്തിലെ ഏതോ ഒരു ഭാഗത്ത് നിന്ന് എഴുത്തുകാരൻ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ ആത്മാവിൽ എടുത്ത ഉദ്ധരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പഴയ നിയമത്തിൽ എവിടാണ് ഈ തിരുവചന ഭാഗം? ഹബക്കുക്കിൻ്റെ പ്രവചനം 2:4 അപ്പോസ്തലനായ പൗലോസ് തന്നെ ഈ വാക്യം പുതിയ നിയമത്തിൽ തൻ്റെ ലേഖനത്തിൽ മൂന്ന് സ്ഥലത്ത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന് റോമാലേഖനത്തിലാണ്. റോമാലേഖനത്തിൽ പൗലോസ് ഈ വാക്യം എടുത്തുദ്ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം നീതീകരണം എന്ന വിഷയം തെളിയിക്കേണ്ടതിനാണ്. രണ്ടാമത് പൗലോസ് ഇതേ വാക്യം എടുത്ത് ഉദ്ധരിക്കുന്നത് ഗലാത്യലേഖനത്തിലാണ്. ഗലാത്യലേഖനത്തിൽ പൗലോസ് തെളിയിക്കുന്ന വിഷയം വിശ്വാസം എന്നതാണ്. അപ്പൊ വിശ്വാസം എന്ന വിഷയം തെളിയിക്കേണ്ടതിനും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന വചനമാണ് പൗലോസ് എടുത്തുദ്ധരിക്കുന്നത്. മൂന്നാമത് അപ്പോസ്തോലനീ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത് നാം വായിച്ച തിരുവചന ഭാഗത്താണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലാണ്. അവിടെ പൗലോസ് തെളിയിക്കുന്നത് ജീവിക്കും എന്ന വിഷയമാണ്. അപ്പൊ നീതീകരണം എന്ന വിഷയം തെളിയിക്കേണ്ടതിന് റോമാലേഖനത്തിലും, വിശ്വാസം എന്ന വിഷയം തെളിയിക്കേണ്ടതിന് ഗലാത്യലേഖനത്തിലും, ജീവിക്കുമെന്നത് തെളിയിക്കേണ്ടതിന് എബ്രായ ലേഖനത്തിലും പൗലോസ് എടുത്തുദ്ധരിക്കുന്ന വചനമാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, നീ തകർന്നു പോകും, നീ ഉടഞ്ഞു പോകും, നീ ഒരു നന്മ കാണുകയില്ല, നീ ആഗ്രഹിക്കുന്നത് സംഭവിക്കയില്ല, നീ പ്രാർത്ഥിക്കുന്നത് ലഭിക്കയില്ല, നിന്റെ തലമുറയുടെ നന്മ നീ കാണുകയില്ല, നിന്റെ തലമുറയെ അപഹരിക്കപ്പെട്ടു പോകും എന്നൊക്കെ പറയുന്ന സാത്താനോട് ഇന്ന് രാത്രി ദൈവമക്കൾ ഉണർന്നെഴുന്നേറ്റ് പറയട്ടെ, സാത്താനെ നീ പറയുന്നത് നടക്കത്തില്ല, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നുവെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രിയ ദൈവമൈതലെ, നമുക്കിന്ന് രാത്രി ധൈര്യമായി പറയാം, എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഉറക്കിയെന്ന് പറഞ്ഞാട്ട് യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ശത്രു നടത്തുന്ന വെല്ലുവിളി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കയില്ല. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നു? അവൻ്റെ വാദം നിന്റെ ജീവിതത്തിൽ സംഭവിക്കയില്ല. നിനക്ക് വേണ്ടി ഒരു ശുഭകരമായ പ്രതീക്ഷയുണ്ട്, ശുഭകരമായ വഴിയുണ്ട്, ദൈവം ഒരുക്കിയിരിക്കുന്ന പാതയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ധൈര്യമായി പറയാം, എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഉറക്ക ഹല്ലേലൂയാ പറഞ്ഞാട്ടെ. ആമേൻ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വാക്യത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വിശദീകരിക്കുന്നത്. അതെല്ലാം ഒക്കെ എന്ന് പറയണമെങ്കിൽ കുറെ സമയം വേണം. ഞാൻ പറഞ്ഞില്ല, 1-2 ചിന്തകൾ വേഗത്തിൽ പറയുവാൻ മാത്രമേ എൻ്റെ മുൻപിൽ സമയമുള്ളൂ. ഇതിൽ അന്തർലീനമായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിൻ്റെ അനുസരണമെന്നതാണ്. അബ്രഹാം വിളിക്കപ്പെട്ടാറേ, പുറപ്പെടുവാൻ ദൈവകൽപ്പന ഉണ്ടായപ്പോൾ തന്നെ താൻ എവിടേക്ക് പോകുന്നു എന്നറിയാതെ വിശ്വാസത്താൽ അനുസരിച്ച പുറപ്പെട്ടു. വിശ്വാസത്തിൻ്റെ അനുസരണം, നാം അനുസരിക്കേണ്ട രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന്, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ, അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ, അത് നാം അനുസരിക്കണം. വിശ്വാസത്താലുള്ള രക്ഷ, രക്ഷിക്കപ്പെട്ടവർ സ്നാനം സ്വീകരിക്കുക, സ്നാനപ്പെട്ടവർ വേർപാട് പാലിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക തുടങ്ങിയ അടിസ്ഥാന പ്രമാണങ്ങൾ, അടിസ്ഥാന ഉപദേശങ്ങൾ നാം അനുസരിക്കണം. അവണ്ണം തന്നെ നാം അനുസരിക്കേണ്ട അതിപ്രധാനമായ മറ്റൊരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, വാർപെട്ടവർ, ആത്മാവിനെ പ്രാപിച്ചവർ പ്രായോഗിക തലത്തിൽ അനുസരിക്കേണ്ട ഒട്ടനവധി ദൈവിക നിയമങ്ങൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രായോഗിക ജീവിതത്തില് ദൈവിക കൽപ്പനകളും ഉപദേശങ്ങളും അനുസരിപ്പാൻ സാധിക്കാത്ത ഒരാൾ പോലും കർത്താവിൻ്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പ്രായോഗിക തലത്തിൽ വിശുദ്ധി പാലിക്കുന്നവർ മാത്രമേ അവൻ്റെ മുഖം കാണുകയുള്ളൂ, കാഹളം കേൾക്കുകയുള്ളൂ, എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് ക്രിസ്തീയ ജീവിതം ഇവിടം കൊണ്ട് തീർന്നു എന്നാരും ധരിക്കരുത്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അനുസരിക്കേണ്ട അനേക കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം നാം അനുസരിക്കേണ്ടത് എപ്പോഴാണ്? ചിലർ പറയും ഞാൻ അനുസരിക്കാം,
കർത്താവിന്റെ ദാസൻ റവറൻ പി സി ചെറിയൻ ഇവിടെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചപ്പോൾ വേലയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനം തന്നു, സുവിശേഷവുമായി പോകുവാനുള്ള ആഹ്വാനം തന്നു. പലർക്കും പോകുവാൻ താല്പര്യമുണ്ട്, പക്ഷേ എഴുന്നേറ്റത് ശരി, പ്രാർത്ഥിച്ചത് ശരി. നമ്മൾ പറയും നാളെയാകട്ടെ, മറ്റന്നാളാകട്ടെ, എൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു കഴിഞ്ഞിട്ടാകട്ടെ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു കഴിഞ്ഞിട്ടാകട്ടെ, ഞാൻ പോകാം കർത്താവേ, തെറ്റിപ്പോയി. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിനക്ക് പ്രചോദനം തന്ന്, ആഹ്വാനം തന്ന്, പോകുവീൻ എന്ന കൽപ്പന തരുന്ന നിമിഷത്തിൽ തന്നെ അനുസരിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ വിളിയിൽ പ്രസാദിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് ചിന്തിക്കുന്നവരെ കുറിച്ച് എനിക്ക് വളരെ ദുഃഖം തോന്നാറുണ്ട്. രക്ഷയുടെ ദൂത് കൊടുക്കുമ്പോഴും നാളെയാകട്ടെ, സ്നാനപ്പെടണം, സ്നാനപ്പെടണം അത് ആവശ്യമാണ്, പക്ഷെ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാകട്ടെ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പുറപ്പെടണം, അതും ആവശ്യമാണ്, അത് ചില നാളുകൾ കൂടെ കഴിഞ്ഞിട്ടാകട്ടെ. വേലയ്ക്ക് വേണ്ടി ചെലവിടണം, അതും ആവശ്യമാണെന്ന് എനിക്കറിയാം, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാകട്ടെ എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വേദപുസ്തകത്തിൽ നിന്നൊരു ഉദാഹരണം പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഒരത്ഭുത പ്രവൃത്തി ചെയ്ത ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പടകിൽ കയറി അക്കരയ്ക്ക് പൊയ്ക്കൊള്ളുവീൻ. ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്കുള്ള യാത്ര ആരംഭിച്ചു. യേശുവോ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി മലമേൽ കരയേറിപ്പോയി. ശിഷ്യന്മാർ തണ്ട് വലിച്ച് പടകു തുഴഞ്ഞ് അക്കരയ്ക്കിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് കാറ്റടിച്ചു, തിരമാലകൾ അടിച്ചുയർന്നു, കൊടുങ്കാറ്റാഞ്ഞു വീശി, അവർ തണ്ട് വലിച്ച് കുഴഞ്ഞു, ആശയ്ക്ക് വകയില്ലെന്ന് പരസ്പരം പറയാൻ തുടങ്ങി. ഇവിടം കൊണ്ട് അസ്തമിക്കാൻ പോകുകയാണെന്ന് ഒരുപക്ഷെ അവർ നിരൂപിച്ച് കാണും. പഠിച്ചതും പരിചയിച്ചതും എല്ലാം അവർ പ്രയോഗിച്ചു നോക്കി, എങ്കിലും രക്ഷയ്ക്ക് വകയില്ല എന്നവർക്ക് ബോധ്യമായി. ഒരുപക്ഷെ അവർ പറഞ്ഞു കാണും, യേശു പറഞ്ഞിട്ടാണല്ലോ പുറപ്പെട്ടത്, യേശു ആണല്ലോ അയച്ചത്, ഞാൻ ആരെ അയക്കേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൈ ഉയർത്തി, അവനാണല്ലോ എന്നെ അയച്ചത്, പിന്നെ എന്തുകൊണ്ട് ഈ കാറ്റുണ്ടായി, ഓളമുണ്ടായി, തിരമാലയുണ്ടായി എന്നവർ ചോദിച്ചു കാണും, നാമും ചോദിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, യേശു പറഞ്ഞിട്ടാണ് പുറപ്പെട്ടതെങ്കിലും കാറ്റുണ്ടായാൽ, പ്രതികൂലമുണ്ടായാൽ അയച്ചവൻ അതിൻ്റെ പിന്നിൽ ഉത്തരവാദിത്വമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്. പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, അത് സമുദ്രത്തിന് മധ്യേ വീഴട്ടെ, സമുദ്രം ഇരച്ച് കലങ്ങട്ടെ, ഭക്തൻ പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയില്ല, എന്തുകൊണ്ട്? എൻ്റെ ദൈവമായ യഹോവ അതിൻ്റെ മധ്യേ ഉണ്ട്. വിളിച്ച ദൈവം, അയച്ച ദൈവം പ്രതികൂലത്തിൻ്റെ മധ്യേ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, അനുഭവിക്കുന്ന ദൈവമക്കൾ ഒന്നും കൂടെ കരങ്ങൾ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാമോ? യഹോവ അതിൻ്റെ മധ്യേ ഉണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മുടെ ദുർഗമാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാര് പറഞ്ഞു കാണും, ഒരു യാമം കഴിഞ്ഞു, രണ്ട് യാമം കഴിഞ്ഞു, മൂന്നാം യാമവും കഴിഞ്ഞു, കർത്താവേ നീ വന്നില്ലല്ലോ എന്നവർ പറഞ്ഞു കാണും. അവിടെ നമുക്കൊരു ദൂതുണ്ട്. എന്താണെന്ന് അറിയാമോ? ഒന്നാം യാമത്തിൽ അവൻ വന്നില്ല, രണ്ടാം യാമത്തിലും വന്നില്ല, മൂന്നാം യാമത്തിലും വന്നില്ല. പക്ഷേ ദൂത് എന്താണെന്ന് അറിയാമോ? പടകു മുങ്ങുന്നതിന് മുന്നമേ അവൻ വരും. ഒന്നാം യാമത്തിൽ അവൻ വന്നില്ല, രണ്ടാം യാമത്തിൽ അവൻ വന്നില്ല. ഞാൻ ഏഴ് ദിവസം ഉപവസിച്ച് 21-ആയി 40-ആയി, യോ എന്റെ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി ഉണ്ടായില്ല എന്നോർത്ത് നിരാശപ്പെടരുത്. നിന്റെ പടക് മുങ്ങുന്നതിന് മുന്നമേ അവൻ വരിക തന്നെ ചെയ്യും. ഉറക്ക ശബ്ദത്തോടെ ആർപ്പോടെ കർത്താവിന് ഹല്ലേലൂയ പറയാം.
ആമേൻ. അവർ തണ്ട് വലിച്ച് കുഴഞ്ഞ് ഇങ്ങനെ വളരെ കുഴഞ്ഞിരിക്കുന്ന നേരത്ത് തല ഉയർത്തി നോക്കി. കുഴഞ്ഞിരിക്കുന്നവർ, നിരാശപ്പെട്ടിരിക്കുന്നവർ, തണ്ട് വലിച്ച് ക്ഷീണിച്ചവർ ഇന്ന് രാത്രി കണ്ണുകളൊന്ന് ഉയർത്താൻ തയ്യാറാകണം. തല ഉയർത്തി നോക്കിയപ്പോൾ അവർ യേശുവിനെ കണ്ടു. അപ്പോൾ ഒരു ദൈവ പൈതൽ തല ഉയർത്തി നോക്കിയാൽ കാണേണ്ടത് എന്താണെന്ന് അറിയാമേ? യേശുവിനെ കാണണം. വാള് പിടിച്ചോണ്ട് നിൽക്കുന്ന എതിരാളിയല്ല കാണേണ്ടത്, ചിലര് ശവപ്പെട്ടിയാ കാണുന്നത്.
അത് പിശാചാകാണിക്കുന്നത്. ഒരു ദൈവഭയത്തിന്റെ ക്ഷീണാവസ്ഥയിൽ അവൻ ശവപ്പെട്ടിയല്ല കാണേണ്ടത്, അവൻ യേശുവിനെയാണ് കാണുന്നത്. ഇന്ന് രാത്രി കണ്ണുകൾ ഉയർത്തി ഒന്ന് നോക്കൂ, നിനക്ക് യേശുവിനെ കാണുവാൻ കഴിയും. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും നമ്മുടെ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഇന്ന് രാത്രി ഇവിടെ ആര് വന്നിരിക്കുന്നു, എത്ര ആളുകൾ വന്നിരിക്കുന്നു, ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണ്? ഇതിനൊന്നും വലിയ പ്രസക്തിയില്ല. പ്രസക്തമായ വിഷയം എന്താണെന്ന് അറിയാമോ? ഇവിടെ യേശു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആകയാൽ കണ്ണുകൾ ഉയർത്തി മുഴുവൻ വിശ്വാസികളും യേശുവിനെ കാണണം. യേശുവിനെ കണ്ടു കഴിയുമ്പോൾ ഞാനും നിങ്ങളും ഒന്നുപോലെ പറയും, ഇവൻ എത്ര മഹാൻ. എത്ര പേർക്ക് എന്നെ പറയാൻ കഴിയുന്നുണ്ട്? ഇവൻ എത്ര മഹാൻ. ഹല്ലേലൂയ. അവൻ പതിനായിരങ്ങളിൽ സുന്ദരൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ. അവനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവനാണ് തത്വത്തിന്റെ മുദ്ര, ദൈവ തേജസ്സിന്റെ പ്രതിമ ഇവൻ തന്നെയാണ്. അവനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവനാണ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നവൻ. അവനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവനാണ് സകലത്തെയും വാഹിക്കുന്നവൻ. അവനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇവൻ ശലോമോനേക്കാൾ വലിയവനാണ്, ഇവൻ യോനയേക്കാൾ വലിയവനാണ്, ഇവൻ ദൈവാലയത്തെക്കാൾ വലിയവനാണ്. ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തെക്കാൾ വലിയവനായി യേശുവിനെ കണ്ണുകൾ ഉയർത്തി കാണുക. ഇവൻ എത്ര മഹാൻ. ഹല്ലേലൂയ. അവർ കണ്ണുകൾ ഉയർത്തി യേശുവിനെ കണ്ടു. യേശു എങ്ങനെയാ വരുന്നെന്ന് അറിയാമോ? അവൻ ഓളങ്ങളുടെ മീതെ കാലുകൾ എടുത്തു വെച്ചാ വരുന്നത്. 10 ഉയരത്തിൽ ആ തിര പൊങ്ങുന്നതെങ്കിൽ അതിൻ്റെ മീതി എൻ്റെ യേശുവിൻ്റെ കാലുകൾ. 50 ഉയരത്തിലാണ് തിരയെങ്കിൽ അതിൻ്റെ മീതി എൻ്റെ യേശുവിൻ്റെ പാദം. പർവ്വത സമാനമായിട്ടാണ് തിരമാലിയെങ്കിൽ അതിൻ്റെ മീതിയായി എൻ്റെ യേശുവിൻ്റെ പാദം. ഞാൻ എന്താ അവിടെ നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് എന്നറിയാമോ? നിന്റെ പടകിനെ മുക്കിക്കളയാൻ, ഉടച്ചു കളയാൻ, ഇല്ലാതാക്കുവാൻ എത്ര ശക്തമായ കാറ്റാണ്, എത്ര ശക്തമായ തിരകളാണ് അടിച്ചുയരുന്നത്? നീ ആ തിരകളെയല്ല കാണേണ്ടത്, അതിൻ്റെ മീതെ ചവിട്ടി വരുന്ന യേശുവിനെ കാണണം. എന്താണ് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന ദൂത് മെസ്സേജ് എന്താണെന്ന് അറിയാമോ? നിന്നെക്കെതിരെ അടിക്കുന്ന സകല കൊടുങ്കാറ്റുകളുടെയും, ആ രോഗം എന്ന കൊടുങ്കാറ്റ്, ആ കഷ്ടത എന്ന കൊടുങ്കാറ്റ്, സാമ്പത്തിക പ്രതിസന്ധി, ജോലിയില്ലായ്മ, എന്തുമാകട്ടെ, അതിൻ്റെ മേൽ അധികാരമുള്ള ഒരു കർത്താവ്, അതിൻ്റെ മേൽ അവകാശമുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. നമ്മുടെ ജീവശ്വാസത്തെ കളടുത്ത് ഈ രാത്രി യേശു വന്നിട്ടുണ്ട്. അവൻ അധികാരമുള്ളവനാണ്. ആമേൻ. അവർ യേശുവിനെ കണ്ടു. ഉടനെ അവർക്കൊരു താല്പര്യം, യേശുവിനെ കൂടെ പടകിൽ കയറ്റണം. നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗം. യേശുവിനെ കൂടെ പടകിൽ കയറ്റണമെന്ന് അവർ ആഗ്രഹിച്ചു എങ്കിലും അതിന് മുന്നമേ അവരുടെ പടക തീരം അണഞ്ഞു എന്നെഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തുവാ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ദൂത് എന്തുവാണെന്ന് അറിയാമോ? പടക് തീരം അണയുന്നതിന് മുൻപ് തീരുമാനങ്ങൾ നടപ്പിലാക്കണം. പടക് തീരം അണയുന്നതിന് മുൻപ് നിനക്ക് ചെയ്യുവാൻ കഴിയുന്നത് നീ ചെയ്യണം. പടക് തീരം അണയുന്നതിന് മുൻപ് വിളിയുടെ പൂർത്തീകരണത്തിലേക്ക് പ്രവേശിക്കണം. ഹല്ലേലൂയ. പടക് തീരം അണയുന്നതിന് മുൻപ് നിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ നീ മുൻപോട്ട് വരണം. Praise God. സുഹൃത്തെ, ഒരു ദിവസം നിന്റെ പടക് തീരമണയും. Hallelujah. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്, നിന്റെ വെളിച്ചം ഇരുട്ടാകുന്നതിന് മുൻപ്, നിന്റെ ജീവൻ മരണവുമായി മൽപിടുത്തം നടത്തുന്നതിന് മുൻപ്, നീ ICU-ലാക്കി അടയ്ക്കപ്പെടുന്നതിന് മുൻപ്, ക്യാൻസർ എന്ന ഭീകരൻ നിന്റെ മനോഹര രൂപത്തെ വികൃതമാക്കുന്നതിന് മുൻപ്, നീ പണിതുണ്ടാക്കിയിരിക്കുന്ന കെട്ടിടത്തിന്റെ ചുവരിൽ നിന്റെ ഗ്രാൻഡ് ഫാദറിന്റെയും ഗ്രാൻഡ്മായുടെയും ചിത്രത്തിന്റെ സമീപത്ത് നീ ഒരു ചിത്രമായി ഭവിക്കുന്നതിന് മുൻപ്, ഇന്ന് രാത്രി ദൈവസന്നിധിയിലെടുത്ത തീരുമാനങ്ങളെ നടപ്പിലാക്കുവാൻ നാം മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഊനമില്ലാത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിശ്വാസത്തിൻ്റെ അനുസരണമുള്ളവരായിരിക്കണം. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ 11 അധ്യായത്തിൽ പറയുന്നുണ്ട്. ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ഒരു ദൂതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അടുത്തത് വിശ്വാസത്തിന്റെ പ്രവൃത്തി, വിശ്വാസത്തിന്റെ നടപ്പ്, വിശ്വാസത്തിന്റെ പ്രവൃത്തി, വിശ്വാസത്തിന്റെ ആരാധന, വിശ്വാസത്തിന്റെ കാത്തിരിപ്പ്, വിശ്വാസത്തിന്റെ ജയം, ഇതെല്ലാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾ തനിയെ ദൈവവചനം ധ്യാനിക്കുക. വിശ്വാസത്തിന്റെ പ്രവൃത്തി, ഇതാ ബെതസ്ത കുളക്കരയിൽ, എല്ലാവരും എന്നോട് ഒരുമിച്ച് ബെതസ്ത കുളക്കരയിലേക്ക് ഒന്ന് വരേണം. അവിടെ ഇതാ ഒരു മനുഷ്യൻ കിടക്കുന്നു. എത്ര വർഷമായെന്നറിയാമോ? 38 ആണ്ടായി. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, യേശു ഇവിടെ വരുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ കർത്താവിന് 31 or 32 വയസ്സ് പ്രായം കാണും. അപ്പോൾ യേശു ഭൂമിയിൽ ജനിക്കുന്നതിനും 6-7 വർഷം മുന്നമേ തൊട്ട് ഇവൻ ഇവിടെ വന്ന് കിടക്കുക. ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവന്റെ സമീപത്തേക്കാണ് യേശു കടന്നു വന്നിരിക്കുന്നത്. അവിടെ 2-3 ദൂതുകൾ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇവൻ ഒന്നാമത് യേശുവിനോട് പറയുന്നത് മനസ്സുണ്ടെന്ന് പറഞ്ഞില്ല, മനസ്സില്ലെന്ന് പറഞ്ഞില്ല, അവന്റെ ആവലാതികളാണ് പറയുന്നത്. എന്നെ സഹായിപ്പാൻ, ദൂതൻ കുളം കലക്കുമ്പോൾ എന്നെ അവിടെ എത്തിപ്പാൻ എനിക്കാരുമില്ല. വേദപുസ്തകം പഠിക്കുന്ന പണ്ഡിതന്മാരായ ആളുകൾക്കറിയാം, ന്യായപ്രമാണത്തിന്റെ നിസ്സഹായതയാണ് അവൻ അവിടെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഞാൻ ഇവിടുന്ന് ഒരു ഒരു ആത്മീക ചിന്ത പറയാം. ഇവൻ പറയുന്നത് എനിക്കൊരു സ്പോൺസർ ഇല്ല, കുളത്തിലേക്ക് പോകുവാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ എനിക്കൊരു സ്പോൺസർ ഇല്ല. അതാണോ നിന്റെ തടസ്സം? അവന്റെ വീക്ഷണത്തിൽ ദൂതൻ കുളം കലക്കുന്ന നേരത്ത് പലരെ എടുത്തുകൊണ്ട് കുളത്തിലിടുന്നവൻ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് അവൻ പറയുന്നത് എന്നെ അങ്ങനെ പോലും സഹായിപ്പാൻ എനിക്കാരുമില്ല. രണ്ടാമതവൻ പറയുന്നത് ഞാൻ തന്നെ ചെല്ലുമ്പോൾ എനിക്ക് മുൻപായി മറ്റൊരുവൻ ഇറങ്ങുന്നു. അവിടുന്ന് എനിക്ക് ലഭിച്ചൊരു ചിന്ത, മുൻപിൽ പോകുന്നവരെ കുറ്റം പറഞ്ഞും പഴിചാരിയും ദർശനത്തിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നും മാറി നിൽക്കാനാണ് ഇവൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കളൊരു കാര്യം അറിയണം, നിനക്ക് സ്പോൺസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. മുൻപിൽ പോകുന്നവർ നിനക്കൊരു തടസ്സമാണെന്നാണോ നീ പറയുന്നത്? മുന്നിൽ പോകുന്നവരെയും അല്ല നീ നോക്കേണ്ടത്. നിനക്ക് വേണ്ടി വേറെ ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ മിസ്സിഹ വന്നിരിക്കുന്നത്. എന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ദൂതായിട്ട് അറിയിക്കുകയാണ്, നീ ഇതുവരെ കണ്ടിട്ടുള്ള വഴി അല്ല, ഒരു പുത്തൻ വഴി, ഒരു പുതിയ മാർഗം, ഒരു പുതിയ വിടുതലിന്റെ സന്ദേശവുമായി യേശു ഇന്ന് രാത്രി ഈ യോഗത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൂതേറ്റെടുത്ത് കർത്താവിനെ ആരാധിക്കുക. ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ മാർഗമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അതിന്റെ ശേഷം കർത്താവിനോട് പറഞ്ഞു, കിടക്ക എടുത്തുകൊണ്ട് നടക്ക. 38 ആണ്ട് ഒരേ കിടപ്പും മരം പോലെ കിടന്നവനോടാ പറയുന്നത് കിടക്ക എടുത്തുകൊണ്ട് നടക്കാൻ. എങ്ങനെ നടക്കും? 40 ദിവസമോ 90 ദിവസമോ കയ്യോ കാലോ പ്ലാസ്റ്റർ ഇട്ട് പ്ലാസ്റ്റർ വെട്ടിയാൽ മരം പോലെ കിടക്കത്തേ ഉള്ളൂ. അങ്ങനെ 38 ആണ്ട് കിടന്നവന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുക. കിടക്ക എടുത്ത് നടക്ക എന്ന് എൻ്റെ യേശു കൽപ്പിച്ചപ്പോൾ ആ വചനത്തോട് കൂടെ അവനിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. ഇന്ന് രാത്രി എൻ്റെ ആവശ്യം, നിങ്ങളുടെ ആവശ്യം കർത്താവിനോട് തുറന്നൊന്ന് പറ. നാഥ, ഒരു വചനം എനിക്ക് വേണ്ടി അയക്കണമേ. ഒരു പ്രസംഗം മുഴുവൻ വേണ്ട, ഒരു വചനം ഇന്ന് രാത്രി, ഒരു വാക്ക് ഇന്ന് രാത്രി എനിക്ക് വേണ്ടി നീ അയക്കണമേ. നിന്റെ ബലഹീനമായ കോശങ്ങളെ ജീവിപ്പിച്ച്, ബലഹീനമായ നേർവുകളെ സജീവമാക്കി, അകത്തെ മനുഷ്യന് ജീവൻ പകരുന്നതാണ് ദൈവത്തിന്റെ വചനം. അവന്റെ വചനത്തോടുകൂടെ ദൈവശക്തി വ്യാപരിച്ചു. ഒരു കൊച്ചുദാഹരണം ബൈബിളിൽ നിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു വന്ന് നിൽക്കുന്നു. മാർത്ത പറയുന്നു, ഗുരു പോയിട്ട് കാര്യമില്ല, നാറ്റം വെച്ചു. കർത്താവ് പറയുക, വിശ്വസിക്കേ. അതിന്റെ ശേഷം എന്താണ് യേശു ചെയ്തത്? ഒരു ചെറിയ പ്രാർത്ഥന. പിന്നാലെ കർത്താവ് വിളിച്ചു, ലാസറേ പുറത്തു വരിക. പ്രൈസ് ദി ലോർഡ്. അവിടെയൊക്കെ ഒത്തിരി ആത്മീക ചിന്തകളുണ്ട്. ചീഞ്ഞു നാറിയ ശരീരത്തിൻ്റെ സമീപത്ത് വന്ന് നിന്നോണ്ടാണ് യേശു വിളിക്കുന്നത്. വിമർശിക്കുന്നവരും നിരൂപണം നടത്തുന്നവരുമായ ആളുകളുടെ വട്ടം കൂടി നിപ്പുണ്ട്. പക്ഷെ അവരെ ഒന്ന് യേശു നോക്കിയില്ല. യേശു ഉറക്കെ വിളിച്ചു, ഞാൻ നിങ്ങൾ സ്തോത്രവും ഹല്ലേലൂയയും പറയുന്നത് പോലെ അല്ല യേശു വിളിച്ചത്. എന്റെ യേശുവിന് ലജ്ജയില്ലാതെ ചീഞ്ഞു നാറിയ ശരീരത്തിന് അടുക്കൽ വന്ന് വിശ്വാസത്താൽ ഉറക്കെ വിളിച്ചു എങ്കിൽ, ആരാധകരായ ദൈവമക്കളെ, ഇന്ന് രാത്രി നാം ആരായിരിക്കുന്നുള്ളൂ മറന്ന്, പൊസിഷൻ മറന്ന്, സാഹചര്യം മറന്ന്, വേദനകൾ മറന്ന് അവന്റെ നാമം നമുക്ക് ഉറക്കെ വിളിക്കാം. അവിടെയാണ് അവർ അത്ഭുതങ്ങൾ നടക്കുന്നത്. ലാസറെ പുറത്തു വരിക, യേശു വിളിച്ച മാത്രയിൽ ചീഞ്ഞഴുകിയ ശരീരം, കോശങ്ങൾ, പേശികൾ പുത്തനായി, ആന്തരിക അവയവങ്ങൾ പുത്തനായി, ഹാർട്ട് പുതിയതായി, ലിവർ പുതിയതായി, ലങ്സ് പുതിയതായി, സ്റ്റമക്ക് പുതിയതായി, അകത്തെ അവയവങ്ങളെല്ലാം പുതിയതായി. പ്രൈസ് ദ ലോർഡ്, ജീവൻ അവിടേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഡോക്ടർമാർ വിധി എഴുതി തള്ളിയോ, ക്യാൻസറാണെന്ന് പറഞ്ഞോ, പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞോ, ഒരുപക്ഷെ ഇതുവരെ നീ ചിന്തിച്ചിട്ടില്ലായിരിക്കാം അകത്ത് ചില ദ്രവത്വങ്ങൾ നടന്നുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി അങ്ങനെയുള്ള സകല ദ്രവത്വങ്ങളെയും യേശുവിൻ്റെ വചനത്താൽ, യേശുവിൻ്റെ വചനത്താൽ എല്ലാ ബലഹീനതകളും യേശുവിന്റെ വചനത്താൽ മാറി ഒരു പുത്തൻ ശരീരം, ഒരു പുതിയ മനസ്സ്, ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ജീവൻ പ്രാപിച്ച് ഈ വർഷത്തെ കോൺഫറൻസ് കഴിഞ്ഞ് മടങ്ങുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി യേശുവിനോടൊന്ന് പറ, കർത്താവേ ഒരു വചനം എനിക്ക് വേണ്ടി അയക്കണമേ, ഒരു വചനം എനിക്ക് വേണ്ടി അയക്കണമേ. നീ ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ മതിയല്ലോ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.